2024 ഏപ്രിൽ 8 തിങ്കൾ. ഇന്ന് 1199 മീനം 26. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ഗാസ അപ്രതീക്ഷിത നടപടി. തെക്കൻ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സേന പിന്മാറ്റം. റഫ ഉൾപ്പെടെ പദ്ധതിയിട്ട ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള പിന്മാറ്റമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി. തെക്കൻ ഗാസയിൽ നിന്ന് സേനയെ വൻതോതിൽ പിൻവലിച്ച ഇസ്രായേലിൻ്റെ അപ്രതീക്ഷിത നടപടി. ഖാൻ യൂനിസിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെയാണ് പിൻവലിക്കുന്നത്. സേനയുടെ നഹാൽ ബ്രിഗേഡ് മാത്രം തുടരും. തെക്കൻ നഗരമായ റഫേൽ ഉൾപ്പെടെ വരും ദിനങ്ങളിലേക്ക് പദ്ധതിയിട്ടിരിക്കുന്ന ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കാനാണ് പിന്മാറ്റമെന്ന് ഇസ്രായേൽ പ്രതിരോധമന്ത്രി യോയാവ് ഗാലൻ്റ് പറഞ്ഞു. നടക്കാനിരിക്കുന്ന പോരാട്ടങ്ങളെക്കുറിച്ച് ഏറെ ആവേശഭരിതരാണ് സൈനികരെന്നും ഗാലൻ്റ് വ്യക്തമാക്കി. വെടിനിർത്തലും ബന്ദിമോചനവും ലക്ഷ്യമിട്ട് കൈറോയിൽ നടക്കുന്ന സമാധാന ചർച്ച ഇസ്രായേലിന് അനുകൂലമാക്കാനുള്ള തന്ത്രപരമായ നീക്കമെന്ന് സേനാ പിന്മാറ്റം വിലയിരുത്തപ്പെടുന്നു. ഖാൻ യൂനിസിൽ നിന്ന് സൈനികർ ഒഴിഞ്ഞതോടെ പലായനം ചെയ്ത പലസ്തീൻകാർ തിരികെ എത്തി തുടങ്ങി. തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്കും വാഹനങ്ങൾക്കുമിടയിൽ സ്വന്തം വീട് തിരഞ്ഞ് അവർ നടക്കുകയാണ്. രാജ്യാന്തര സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞു. വെടിനിർത്തൽ കരാറിന് ഇസ്രായേൽ തയ്യാറാണ്. ഹമാസിൻ്റെ അതിരുകടന്ന ആവശ്യങ്ങൾക്ക് കീഴടങ്ങാൻ തയ്യാറല്ല. നെതന്യാഹു വിശദീകരിച്ചു. ശേഷിക്കുന്ന ബന്ദികളെ വിട്ടയക്കാതെ വെടിനിർത്തലിന് സമ്മതിക്കില്ലെന്നും മന്ത്രിസഭാ യോഗത്തിന് മുന്നോടിയായി അദ്ദേഹം പറഞ്ഞു. ഗാസയിൽ കൊല്ലപ്പെട്ട 4 സൈനികരുടെ പേരുകൾ കൂടി ഇസ്രായേൽ ഇന്നലെ പുറത്തുവിട്ടു. ആകെ 604 സൈനികർ ഗാസയിൽ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ കണക്കുകൾ. കൈറോയിലെത്തിയ CIA മേധാവി വില്യം ബേൺസുമായി ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്ത അൽ സിസി ചർച്ച നടത്തി. ഇതിനിടെ ഇസ്രായേൽ എംബസികൾ ഇനി ഒരിടത്തും സുരക്ഷിതമായിരിക്കില്ലെന്ന് ഇറാൻ സൈനിക ഉപദേഷ്ടാവ് ജനറൽ റഹീം സഫാഫി പറഞ്ഞു. ഡമാസ്കസിലെ ഇറാൻ എംബസിയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് അതേ നാണയത്തിൽ മറുപടി ഉണ്ടാകുമെന്ന സൂചന ആവർത്തിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 38 പേർ കൊല്ലപ്പെട്ടെന്ന് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഗാസയിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാർ 33,175. സ്പൊറേഷ്യ ആണവ നിലയം ഉക്രൈൻ ആക്രമിച്ചെന്ന് റഷ്യ. സുരക്ഷ അട്ടിമറിക്കാൻ പാടില്ലെന്ന് ആണവോർജ ഏജൻസി. തെക്കുകിഴക്കൻ ഉക്രൈനിലെ സ്പൊറേഷ്യ ഗ്രാമത്തിൽ റഷ്യൻ ഷെല്ലാക്രമണത്തിൽ വീട് തകർന്ന സ്ത്രീ ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു. 2 വർഷമായി റഷ്യയുടെ അധീനതയിലുള്ള സ്പൊറേഷ്യ ആണവ നിലയത്തിനു നേരെ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണം നടത്തിയതായി റഷ്യ ആരോപിച്ചു. 6 നമ്പർ റിയാക്ടർ സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടത്തിൻ്റെ മുകൾ ഭാഗത്ത് കേടുപാട് പറ്റിയതായി അധികൃതർ പറഞ്ഞു. ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന നിലയത്തിൻ്റെ മേൽനോട്ടം റഷ്യ നിയമിച്ച സമിതിക്കാണ്. രാജ്യാന്തര ആണവോർജ ഏജൻസിയും ആക്രമണം സ്ഥിരീകരിച്ചു. ആണവ സുരക്ഷയ്ക്കായി ആക്രമണത്തിൽ നിന്ന് ഇരു കൂട്ടരും വിട്ടുനിൽക്കണമെന്ന് ഏജൻസി ആവശ്യപ്പെട്ടു. റഷ്യയിലെ ബൽഗറോഡ് മേഖലയിൽ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. 4 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി മേഖലാ ഗവർണർ അറിയിച്ചു. തൊഴിൽ വിസയിൽ നിയന്ത്രണവുമായി ന്യൂസിലാൻഡ്. തുടർ താമസം പരമാവധി 3 വർഷം. കുടിയേറ്റക്കാരുടെ എണ്ണം ഉയർന്നതോടെ തൊഴിൽ വിസയിൽ കർശന നിയന്ത്രണങ്ങളുമായി ന്യൂസിലാൻഡ്. അവിദഗ്ധ തൊഴിലാളികൾക്കും ഇംഗ്ലീഷ് പരിജ്ഞാനമടക്കം ഏതാനും നൈപുണ്യങ്ങളും തൊഴിൽ പരിചയവും നിർബന്ധമാക്കി. ഇവർക്ക് തുടർച്ചയായി ന്യൂസിലാൻഡിൽ തങ്ങാവുന്നത് 3 വർഷമായി കുറച്ചു. നേരത്തെ 5 വർഷമായിരുന്നു. അതേസമയം ഹൈസ്കൂൾ അധ്യാപകർ പോലെ വിദഗ്ധരുടെ ക്ഷാമമുള്ള തൊഴിൽ മേഖലകളിലേക്ക് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുമെന്നും മന്ത്രി എറിക്ക സ്റ്റാൻഫേർഡ് പറഞ്ഞു. ഏകദേശം 51 ലക്ഷമാണ് ന്യൂസിലാൻഡ് ജനസംഖ്യ. കോവിഡിന് ശേഷം കുടിയേറ്റം കാര്യമായി വർദ്ധിച്ചു. 1.25 ലക്ഷത്തോളം പേർ കഴിഞ്ഞ വർഷം കുടിയേറിയത് റെക്കോർഡായിരുന്നു. അവധിക്കാല ക്ലാസ് വേണ്ടെന്ന് മന്ത്രി. സംസ്ഥാന സിലബസിന് കീഴിലുള്ള സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ ഒഴിവാക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് ഒട്ടേറെ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അവധിക്കാല ക്ലാസ്സിനായി പണം പിരിക്കുന്നതായും ആക്ഷേപമുണ്ട്. കേരള വിദ്യാഭ്യാസ നിയമം ചാപ്റ്റർ 7 ചട്ടം 1 പ്രകാരം April-May പൂർണ്ണമായും വേനലവധിയാണ്. കേരള വിദ്യാഭ്യാസ ചട്ടം KER ബാധകമല്ലാത്ത സ്കൂളുകളിലെ 10-12 ക്ലാസ് വിദ്യാർത്ഥികൾക്കായി രാവിലെ 7:30 മുതൽ 10:30 വരെ അവധിക്കാല ക്ലാസ് നടത്താമെന്ന് ഹൈക്കോടതി ഉത്തരവുണ്ട്. ഭരണപരമായ ഉത്തരവിന് വിധേയമായിരിക്കും ഈ അനുമതിയെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഹെൽമറ്റ് ധരിച്ചില്ല, നഷ്ടപരിഹാരം 15% വെട്ടിക്കുറച്ച് ഹൈക്കോടതി. ഇരുചക്രവാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ചയാൾ ഹെൽമറ്റ് ധരിക്കാത്തതിനാൽ നഷ്ടപരിഹാര തുകയിൽ നിന്ന് മദ്രാസ് ഹൈക്കോടതി 13.42 ലക്ഷം രൂപ കുറച്ചു. 89.49 ലക്ഷം രൂപ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെങ്കിലും വാഹനം ഓടിച്ചയാളുടെ അശ്രദ്ധ കണക്കിലെടുത്താണ് ഡിവിഷൻ ബെഞ്ച് 15% തുക കുറച്ചത്. 2017 അപകടത്തിൽ മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിംസ് ട്രൈബ്യൂണലിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്ത് ഇൻഷുറൻസ് കമ്പനി നൽകിയ അപ്പീൽ പരിഗണിച്ചാണ് ഉത്തരവ്. 4 പേരടങ്ങുന്ന കുടുംബത്തിന് 76.06 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന് കോടതി ഇൻഷുറൻസ് കമ്പനിയോട് നിർദ്ദേശിച്ചു. ക്ഷേമ പെൻഷൻ 2 ഗഡു വിതരണം നാളെ മുതൽ. സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശികയിൽ 2 ഗഡു കൂടി നാളെ മുതൽ വിതരണം ചെയ്യും. 3,200 രൂപയാണ് ലഭിക്കുക. കഴിഞ്ഞ മാസം 1 ഗഡു ലഭിച്ചിരുന്നു. ഇനി കുടിശ്ശികയുള്ളത് 4 മാസത്തെ പെൻഷനായ 6,400 രൂപയാണ്. ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കും. 62 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിംഗ് നടത്തിയ മുഴുവൻ പേർക്കും തുക ലഭിക്കും. 6.88 ലക്ഷം പേരുടെ കേന്ദ്ര സർക്കാർ വിഹിതവും സംസ്ഥാനം അനുവദിച്ചിട്ടുണ്ട്. ഇവർക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുതൽ കേന്ദ്ര സർക്കാർ പെൻഷൻ വിഹിതം മുടങ്ങിയ സാഹചര്യത്തിലാണ് കേരളം മുൻകൂറായി തുക നൽകുന്നത്. ആൾക്കൂട്ടക്കൊല കൂടുതൽ പേർ ഉൾപ്പെട്ടതായി വിവരം. അശോക്ദാസിൻ്റെ മൃതദേഹം അരുണാചലിൽ നിന്ന് ബന്ധുക്കളെത്തി ഏറ്റുവാങ്ങും. അരുണാചൽ പ്രദേശ് സ്വദേശി അശോക്ദാസിൻ്റെ മരണത്തിന് കാരണമായ ആൾക്കൂട്ടമർദ്ദനത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 15 പേർ സംഘത്തിലുണ്ടായിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന സൂചന. ഇതിൽ 10 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംശയമുള്ള 2 പേർ നിരീക്ഷണത്തിലാണ്. റിമാൻഡിൽ കഴിയുന്ന 10 പ്രതികളെയും കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകും. വാളകം കവലയിൽ വ്യാഴാഴ്ച രാത്രിയാണ് വനിതാ സുഹൃത്തിൻ്റെ വീട്ടിൽ സന്ദർശനത്തിനെത്തിയ അശോക് ദാസിനെ നാട്ടുകാർ കെട്ടിയിട്ട് മർദ്ദിച്ചത്. പോലീസ് എത്തി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അശോക് മരിച്ചു. നെഞ്ചിലും തലയിലും ഏറ്റ ക്ഷതമാണ് മരണത്തിന് കാരണമായതെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കേരളം തീച്ചുളയായി തുടരും. 12 ജില്ലകളിൽ 11 വരെ യെല്ലോ അലർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ മധ്യ തെക്കൻ ജില്ലകളിൽ ഒറ്റപ്പെട്ട ചെറിയ മഴ ലഭിച്ചെങ്കിലും സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുകയാണ്. താപസൂചിക അതായത് ഹീറ്റ് ഇൻഡെക്സ് മിക്ക ജില്ലകളിലും ജാഗ്രത പുലർത്തേണ്ട 50 എന്ന നിലയിലേക്കെത്തി. വരും ദിവസങ്ങളിലും കനത്ത ചൂട് തുടരും. കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിലാകും കൂടുതൽ ചൂട്. കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഇന്ന് 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയ്ക്ക് സാധ്യതയുണ്ട്. 2019 ശേഷം സംസ്ഥാനത്ത് ആദ്യമായി 41 ഡിഗ്രി സെൽഷ്യസ് ശനിയാഴ്ച പാലക്കാട് രേഖപ്പെടുത്തി. കനത്ത ചൂടിനെ തുടർന്ന് 12 ജില്ലകളിൽ 11 വരെ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പുള്ളത്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട വേനൽ മഴ ലഭിക്കും. സൂര്യനെ ചന്ദ്രൻ മറയ്ക്കും. ഇന്ന് സൂര്യഗ്രഹണം. ഇന്നത്തെ സമ്പൂർണ്ണ സൂര്യഗ്രഹണം കാണാനൊരുങ്ങി വടക്കേ അമേരിക്ക. സൂര്യൻ്റെ മുഖം ചന്ദ്രൻ മറയ്ക്കുന്ന കാഴ്ച പസഫിക് സമയം 11:07 മുതലാണ് ദൃശ്യമാവുക. മെക്സിക്കോയിലും കാനഡയിലും US ടെക്സാസ് ഉൾപ്പെടെ ഏതാനും സംസ്ഥാനങ്ങളിലും ഗ്രഹണം നേരിട്ട് കാണാനാകും. ഏതാനും സ്ഥലങ്ങളിലെങ്കിലും മേഘങ്ങൾ കാഴ്ച മറച്ചേക്കാമെന്ന അറിയിപ്പ് ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ദൃശ്യമാകില്ല. പുക പരിശോധന ഒന്നും ചെയ്യാനില്ലെന്ന് മന്ത്രി ഗണേഷ്. പുക പരിശോധനയിൽ കൂടുതൽ വാഹനങ്ങളും പരാജയപ്പെടുന്നുവെന്ന് പരാതി ലഭിച്ചെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ സോഫ്റ്റ്വെയർ ആയതിനാൽ സംസ്ഥാനത്തിന് ഒന്നും ചെയ്യാനില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. വിഷയം പരിശോധിക്കാൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെങ്കിലും പരാതിയിൽ കഴമ്പില്ലെന്നാണ് കണ്ടെത്തിയത്. നേരത്തെ പലയിടത്തും പരിശോധന കൃത്യമായിരുന്നില്ലെന്നും കൃത്യതയുണ്ടെങ്കിൽ മാത്രമേ പുതിയ സംവിധാനത്തിൽ പാസ്സാകൂ എന്നുമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പരാജയപ്പെടുന്ന വാഹനങ്ങളുടെ സാങ്കേതിക പിഴവ് പരിഹരിച്ച് വീണ്ടും പരിശോധനയ്ക്ക് എത്തിക്കാൻ നിർദ്ദേശിക്കുകയാണ് നിലവിൽ ചെയ്യുന്നത്. ശുഭദിനം. നന്ദി.